Agashavani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ആരംഭിച്ചു. ഭരണഘടനയുടെ 131-ാം ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് 207 MPs അനുകൂലിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് രാജ്യം ചരിത്രപരമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു. ആണവ സമ്പുഷ്ടീകരണ അവകാശത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ. സംസ്ഥാനത്തെ SSLC പരീക്ഷ മൂല്യനിർണയം ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ആരംഭിച്ചു. ഭരണഘടനയുടെ 131-ാം ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് 207 MPs അനുകൂലിച്ചു. 126 പേർ ബില്ലിനെ എതിർത്തു. വനിതാ സംവരണ ഭേദഗതി ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ, കേന്ദ്ര ഭരണ നിയമ ഭേദഗതി എന്നിങ്ങനെ 3 ബില്ലുകളാണ് സഭയിൽ അവതരിപ്പിക്കാൻ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് 3 ദിവസത്തെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം ചേരുന്നത്. അടുത്ത സെൻസസ് വരെ കാത്തിരിക്കാതെ 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും ഏർപ്പെടുത്തുന്നതിനാണ് 131-ാം ഭരണഘടനാ ഭേദഗതി ബിൽ. 2028 നടപ്പാക്കുന്ന മണ്ഡല പുനർനിർണയത്തിന് ശേഷം വനിതാ സംവരണം ഏർപ്പെടുത്തുക എന്നതാണ് 2023 പാസാക്കിയ നാരി ശക്തി വന്ദൻ അധിനിയത്തിലെ വ്യവസ്ഥ. ലോക്സഭയിൽ ബിൽ 18 മണിക്കൂർ ചർച്ച ചെയ്യാനാണ് തീരുമാനം. രാജ്യസഭയിൽ 16 മണിക്കൂറാണ് ചർച്ച. ഇന്ന് ആരംഭിച്ച പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് രാജ്യം ചരിത്രപരമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അമ്മമാരോടും സഹോദരിമാരോടും കാണിക്കുന്ന ബഹുമാനം രാഷ്ട്രത്തോട് പുലർത്തുന്ന ബഹുമാനമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിലെ വനിതാ സംവരണ ബിൽ ഇന്ത്യയുടെ വികസനത്തിൽ സ്ത്രീകളുടെ ശക്തി ഉറപ്പാക്കുന്ന ചരിത്ര നിമിഷമാണെന്ന് രാജ്യസഭയിലെ BJP MP മേധ കുൽക്കർണി പറഞ്ഞു. രാജ്യത്തെ മുഴുവൻ സ്ത്രീകളും ഇതിന് പിന്തുണയ്ക്കുന്നതായും അതിന് നരേന്ദ്രമോദിയോട് നന്ദി പറയുന്നതായും അവർ വ്യക്തമാക്കി. BJPയുടെ മണ്ഡല പുനർനിർണയ തീരുമാനം ഏകപക്ഷീയമായ നീക്കമാണെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. വനിതാ സംവരണം ഒട്ടും വൈകാതെ നടപ്പാക്കണമെന്നും എന്നാൽ മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. നിരന്തരം കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് അവഗണനയാണ് കാണിക്കുന്നതെന്നും മണ്ഡല പുനർനിർണയ ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നും വേണുഗോപാൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യ ഓസ്ട്രിയ വ്യാപാര സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രിയൻ ചാൻസലർ ക്രിസ്റ്റ്യൻ സ്റ്റോക്കറും ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ഹരിത സാങ്കേതികവിദ്യ തുടങ്ങിയ നിർണായക മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇരു നേതാക്കളും പ്രധാനമായും ചർച്ച നടത്തിയത്. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ചാൻസലർ സ്റ്റോക്കർ രാജ്ഘട്ടിലെത്തി മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ചു. സമാധാനത്തിന്റെയും അഹിംസയുടെയും ഗാന്ധിയൻ സന്ദേശങ്ങളെ അദ്ദേഹം സ്മരിച്ചു. തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് 5 ദിവസം ശേഷിക്കെ സംസ്ഥാനത്ത് മുന്നണികളും സ്ഥാനാർത്ഥികളും റോഡ് ഷോകളും റാലികളുമായി ആവേശത്തിരക്കിലായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം നാഗർകോവിലിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത് NDA പ്രചാരണത്തിന് കൂടുതൽ മിഴിവ് നൽകി. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര ഗവൺമെന്റിന്റെ മണ്ഡല പുനർനിർണയ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ ഇന്ന് കരിദിനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തുടർ ദിവസങ്ങളിലെ DMK പ്രചാരണം മണ്ഡല പുനർനിർണയത്തെ കേന്ദ്രീകരിച്ചായിരിക്കുമെന്നാണ് കരുതുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരും ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തുന്നുണ്ട്. രാഹുലിന്റെ പര്യടനത്തിന് തമിഴ്നാട് കോൺഗ്രസ് ഘടകം അന്തിമരൂപം നൽകിക്കഴിഞ്ഞു. ചെന്നൈ ടി നഗറിൽ അനധികൃത റോഡ് ഷോ നടത്തിയ തമിഴക വെട്ടറി കഴകം നേതാവും നടനുമായ വിജയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് ഫ്ളയിംഗ് സ്ക്വാഡ് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് ചെന്നൈയിൽ പുറത്തിറക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പശ്ചിമബംഗാളിൽ പ്രചാരണം കൂടുതൽ സജീവമായി. BJPയുടെ മുതിർന്ന നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്നലെ വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിലും ജൽപായ്ഗുഡിയിലും പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. ആലിപ്പൂർ ദുവാറിലെ റാലിക്ക് ശേഷം കൂച്ച് ബിഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലും അമിത്ഷാ പ്രസംഗിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ മേഖലയിൽ സജീവമാണ്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി വടക്കൻ ദിനാജ്പൂർ ജില്ലയിലെ പൊതുയോഗത്തിലും സിലിഗുഡി, ചൽസ എന്നിവിടങ്ങളിലെ റോഡ് ഷോയിലും പങ്കെടുത്തു. ആന്ധ്രാപ്രദേശിലെ കർണൂർ ജില്ലയിൽ ചില കലഡോൺ ഗ്രാമത്തിന് സമീപം പുലർച്ചെയുണ്ടായ വാഹനാപകടത്തിൽ 5 സ്ത്രീകളും 1 കുട്ടിയും 2 പുരുഷന്മാരും ഉൾപ്പെടെ 8 തീർത്ഥാടകർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജീപ്പ് റെഡിമിക്സ് ടാങ്കറുമായി ഇടിച്ചാണ് അപകടമുണ്ടായത്. കർണാടക ചിക്ക് ബല്ലാപൂർ ജില്ലയിലെ ഉദായി ഗ്രാമവാസികളാണ് മരിച്ചത്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം അനുവദിച്ചതായും പ്രധാനമന്ത്രി അറിയിച്ചു. ആണവ സമ്പുഷ്ടീകരണ അവകാശത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ആണവ നിർവ്യാപന ഉടമ്പടിക്കും വിധേയമായിട്ടായിരിക്കും ഇറാന്റെ പ്രവർത്തനമെന്നും വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബാഖേയി പറഞ്ഞു. സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കാൻ രാജ്യത്തിന് അവകാശമുണ്ടെന്നും ഇതിന്റെ പേരിൽ ആരുടെയും സൗജന്യം ഇറാൻ ആവശ്യമില്ലെന്നും വക്താവ് വിശദീകരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വരുന്നുവെന്ന സൂചനകൾക്കിടയിൽ ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് വലിയ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 566 നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചപ്പോൾ നിഫ്റ്റി 154 പോയിന്റ് ഉയർന്ന് 24,385 എന്ന നിലയിലാണ് എത്തിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് SSLC പരീക്ഷാ മൂല്യനിർണ്ണയം ആരംഭിച്ചു. നേരത്തെ April 6 ആരംഭിക്കാനിരുന്ന മൂല്യനിർണ്ണയം വോട്ടെടുപ്പിനെ തുടർന്ന് മാറ്റുകയായിരുന്നു. 3 ഘട്ടമായി മൂല്യനിർണ്ണയം പൂർത്തിയാക്കും. ആദ്യഘട്ടം ഇന്ന് മുതൽ ഈ മാസം 18 വരെയും 2ാം ഘട്ടം 20 മുതൽ ഈ മാസം 25 വരെയും 3ാം ഘട്ടം 27 മുതൽ May 2 വരെയുമാണ്. May 2 പരീക്ഷാ ഫലം പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ രൂക്ഷമായ വരൾച്ചയും കുടിവെള്ളക്ഷാമവും നേരിടുന്ന പ്രദേശങ്ങളെ പഠനവിധേയമാക്കാൻ വാട്ടർ വളണ്ടിയർ സേന രംഗത്തിറങ്ങുന്നു. ജലക്ഷാമത്തിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് പഠനം സംഘടിപ്പിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
ഹരിത കേരളം മിഷൻ, ശുചിത്വ മിഷൻ, ഭൂജല വകുപ്പ്, സന്നദ്ധ സംഘടനയായ മോർ എന്നിവ സംയുക്തമായാണ് വാട്ടർ വളണ്ടിയർ പ്രവർത്തനം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ ജലക്ഷാമ പ്രദേശങ്ങളുടെ സ്ഥിതിയും ഈ വർഷത്തെ അവസ്ഥയും പരിഗണിച്ചാണ് പഠനവിധേയമാക്കേണ്ടുന്ന പ്രദേശങ്ങൾ തെരഞ്ഞെടുക്കുക. കിണറുകളിലെ ജലത്തിന്റെ താഴ്ചയുടെ സ്വഭാവം, പ്രദേശത്തെ മണ്ണിന്റെ ഘടന, വീടുകളിലെ മഴവെള്ളക്കൊയ്ത്തിന്റെ സ്ഥിതി, ജലത്തിന്റെ ഗുണനിലവാരം, പ്രദേശത്തെ ജനസാന്ദ്രത, തുറന്ന കിണറുകളുടെ എണ്ണം എന്നീ കാര്യങ്ങൾ പരിഗണിച്ചാണ് പഠനം നടത്തുക. ഓരോ പ്രദേശത്തെയും ജലക്ഷാമം സുസ്ഥിരമായി ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി പഠനത്തിന്റെ ഭാഗമായി തയ്യാറാക്കും.
വയനാട്ടിൽ ചൂട് കനത്തതോടെ ക്ഷീരകർഷകർ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. ആവശ്യത്തിന് തീറ്റപ്പുല്ലില്ലാത്തതും ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി വില ലഭിക്കാത്തതും ക്ഷീരകർഷകർ ഈ മേഖലയിൽ നിന്നും പിന്മാറാൻ കാരണമായി. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
കനത്ത ചൂടിൽ വയനാട്ടിലെ ക്ഷീരമേഖലയും പ്രതിസന്ധിയിൽ. പ്രാദേശിക ക്ഷീരസംഘങ്ങളിൽ പാലളവ് ദിനം പ്രതി കുറയുകയാണ്. ഗ്രാമീണ മേഖലയിലെ ചില സംഭരണ കേന്ദ്രങ്ങളിൽ പാൽ വിതരണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഗ്രാമങ്ങളിലെ സംഭരണ കേന്ദ്രങ്ങൾ പലതും പൂട്ടിപ്പോയി. മറ്റിടങ്ങളിൽ നിന്നും പാൽ കൊണ്ടുവന്നാണ് ഇത്തരം സ്ഥലങ്ങളിൽ പാൽ വിതരണം നടത്തുന്നത്. 1,000 മുതൽ 3,000 ലിറ്റർ വരെ പാൽ കുറഞ്ഞ സംഘങ്ങളും ജില്ലയിലുണ്ട്. ജില്ലയിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പുൽപ്പള്ളിയിലെ ക്ഷീരമേഖലയും കടുത്ത പ്രതിസന്ധിയിലാണ്. പശുക്കൾക്ക് കൊടുക്കാൻ പച്ചപ്പുല്ല് കിട്ടാത്ത അവസ്ഥ. കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്ന ചോളത്തണ്ടാണ് മുഖ്യ ആശ്രയം. പിണ്ണാക്ക്, കാലിത്തീറ്റ എന്നിവയുടെ വില വർദ്ധിച്ചതും ഉൽപാദന ചെലവിന് ആനുപാതികമായി വരുമാനം ലഭിക്കാത്തതും ക്ഷീരകർഷകരെ പ്രതിസന്ധിയിലാക്കി.
സംസ്ഥാനത്തെ പകൽ ചൂട് കൂടുന്നത് ഹൈറേഞ്ചിലെ കാർഷിക മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. ഏലമടക്കം നാണ്യവിളകളുടെ ഉൽപാദനത്തെ ഇത് ദോഷകരമായി ബാധിച്ചേക്കും. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
വേനൽ കനക്കുന്നതോടെ ഹൈറേഞ്ചിലെ കർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ മാസങ്ങളിൽ ലഭിച്ച വേനൽമഴ കൃഷിയിടങ്ങളിലെ ഈർപ്പം നിലനിർത്താൻ പര്യാപ്തമായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. പകൽ സമയത്തെ അമിതമായ ചൂട് കാരണം മണ്ണ് വേഗത്തിൽ വരണ്ടുണങ്ങുന്നത് ജലസേചനത്തെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കൃത്യമായ നന ആവശ്യമുള്ള ഏലം കൃഷിയാണ് ഇത്തവണ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. ജലലഭ്യത കുറഞ്ഞ ഇടങ്ങളിൽ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങി തുടങ്ങിയിട്ടുണ്ട്. 2024 കടുത്ത വരൾച്ചയ്ക്ക് സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നാണ് കർഷകരുടെ ഭയം.
IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനം ആരംഭിച്ചു. ഭരണഘടനയുടെ 131-ാം ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നതിന് 207 MPമാർ അനുകൂലിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് രാജ്യം ചരിത്രപരമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചു. ആണവ സമ്പുഷ്ടീകരണ അവകാശത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ. സംസ്ഥാനത്തെ SSLC പരീക്ഷാ മൂല്യനിർണയം ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.